Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Mandukyam commentary presented by Swami Nirmalananda Giri. Thank you. Om Namah Shivaya.
എങ്ങനെയുള്ള ഏത് ഗുണമുള്ള ഏത് വീര്യമുള്ള ഏത് വിഭാഗമുള്ള ഏത് രസമുള്ള ആഹാരമാണ് അകത്ത് എന്നുള്ളത്, ഏതു പ്രഭാവമാണ് അതിനുള്ളത്, സജാതീയ പ്രത്യാരബ്ധമാണോ വിജാതൃ പ്രത്യാരബ്ധമാണോ, ഏതാണ് അതിനുള്ളത്, അതിനെ ആസ്പദമാക്കി ദഹിച്ച് ജഠരാഗ്നിയിൽ ദഹിച്ച് ഭൂതാഗ്നികളിൽ പചിച്ച് അവ ഭൂത തന്മാത്രകളായിത്തീർന്ന് ധാത്വഗ്നിയിൽ ദഹിച്ച് വിഭാഗത്തിന്റെ പല ഘട്ടങ്ങളെ കടന്ന് രസം, രക്തം, മാംസം, മേധസ്, അസ്ഥി, മജ്ജ, ശുക്രം എന്ന ധാതുപര്യന്തമെത്തി നിൽക്കുമ്പോൾ ഈ പചനപാചന പ്രക്രിയയെല്ലാം വൈശ്വാമരന്റെ പ്രജ്ഞയെ ബാഹ്യമായി ബന്ധിപ്പിക്കുന്നതും അവനും ഇന്ദ്രിയ വിഷയങ്ങളുമായ ചർച്ചയിൽ ഭൂതാഗ്നിയിൽ ആകാശധാതു അല്പം കൂടിയാൽ വായുധാതു കൂടിയാൽ വായുഭൂതം കൂടിയാൽ ധാതുവല്ല സോറി ഭൂതം കൂടിയാൽ ആകാശഭൂതം കൂടിയാൽ പദം എനിക്ക് തെറ്റിപ്പോയതാണ് അഗ്നിഭൂതം കൂടിയാൽ ജലഭൂതം കൂടിയാൽ പൃഥ്വീഭൂതം കൂടിയാൽ ആകാശഭൂതം അകത്തു തന്നെ പരിണമിക്കുവാൻ പാകത്തിനാണ് ചെന്നതെങ്കിൽ അത് വായുവായി പരിണമിച്ചാൽ ആകാശാത് വായു, വായോരഗ്നി, അഗ്നേരാപഹ, ആപയോ പൃഥ്വി, ആ ഒരു അവാന്തര പരിണാമത്തിന് വിധേയമായാൽ ആ ഭൂത തന്മാത്രകള് എന്നിൽ കരണേന്ദ്രിയ കളേബരങ്ങളെ നിശ്ചയിക്കുമ്പോൾ ബാഹ്യമായ അതേ ഭൂത തന്മാത്രകളോട് കൂടിയതാണ് ഈ ദൃശ്യപ്രപഞ്ചം. അത് രണ്ടും തമ്മിലുള്ള പാരസ്പര്യമാണ് ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയാർത്ഥങ്ങളും മനസ്സും ഒക്കെയായി നിലകൊള്ളുന്നത്. മനസ്സിലായി എന്ന് എനിക്ക് കരുതാമോ? നിങ്ങളുടെ പേശികളുടെ ആ മാംസം നമുക്ക് മനസ്സിലാകാൻ എളുപ്പത്തിൽ ഏഴ് ധാതുക്കളാണ്: രസം, രക്തം, മാംസം, മേധസ്, അസ്ഥി, മജ്ജ, ശുക്രം. ഇവയായി പരിണമിക്കുന്നത് നിങ്ങൾ കഴിച്ച ആഹാരമാണ്. കുട്ടി ഉണ്ടാകാത്ത ഒരുതനെ വിളിച്ചിട്ട് ഒരു 25 വെണ്ടയ്ക്ക് ഒരു 15 ദിവസം കൊടുത്തിട്ട് ആദ്യം കൗണ്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ 5 ഉള്ളൂ എങ്കിൽ ഈ വെണ്ടയ്ക്ക് ആ പഴിച്ച് അവിടെ എത്തുമ്പോഴേക്ക് 15 ദിവസം പോയി ടെസ്റ്റ് ചെയ്താൽ ഒരു 50 മില്യൺ കൗണ്ട് ഉണ്ടാകും. ഈ വെണ്ടയ്ക്കയാണ് ആ കൗണ്ട് ഉണ്ടാക്കിയത്, മനസ്സിലായില്ല. അതിന് പകരം പോയി ഒരു ആയുർവേദ വൈദ്യനെ കണ്ട് ഒരു അമൃതപ്രാശ ഘൃതം വാങ്ങിച്ച് കഴിച്ചാൽ കൂടും. ഇതിന് പകരം പോയി ഹോസ്പിറ്റലിൽ ചെന്നൊരു ഡോക്ടറെ കണ്ട് അതിനുള്ള ടാബ്ലറ്റ് വാങ്ങിച്ച് കഴിച്ചാൽ, മറ്റൊക്കെ എനിക്ക് പേര് പറഞ്ഞുതരാം, കുഴപ്പമില്ല, ഇതും പേര് പറഞ്ഞുതരാം, മേടിച്ച് തന്നെത്താൻ കഴിച്ചാൽ അപകടം ഉണ്ടാവും, മറ്റത് അപകടമൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അത് മേടിച്ച് കഴിച്ചാൽ ഉണ്ടാവും. നിങ്ങൾ ഔഷധമായി വാങ്ങിച്ച് കഴിച്ചാലും ആഹാരമായി കഴിച്ചാലും ഇത് നിങ്ങളിൽ പചിച്ച് ധാതു പര്യന്തം എത്തുമ്പോൾ ആ ധാതുവായി അത് രൂപാന്തരപ്പെടുന്നു. ആ പരിണാമത്തിന് അകത്ത് നടക്കുന്ന ആ മെറ്റബോളിസത്തെ ബാഹ്യമായി നടത്തിയാൽ ഈ രസത്തിൽ നിന്ന് കുട്ടിയുണ്ടാക്കാം, ഈ രക്തത്തിൽ നിന്നും കുട്ടിയുണ്ടാക്കാം, ഈ മജ്ജയിൽ നിന്നും, ഈ മേധസ്സിൽ നിന്നും, ഈ അസ്ഥിയിൽ നിന്നും കുട്ടിയെ ഉണ്ടാക്കാം. ഇതാണ് എന്റെ ഫിലോസഫി. മനസ്സിലായോ? ആവോ? ഉണ്ടാവുകയോ ഉണ്ടാകുകയില്ലയോ, അതിന് മിടുക്ക് വൈദ്യനുണ്ടോ, അതൊക്കെ വേറെ ചോദ്യം. ഫിലോസഫി ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ കഴിക്കുന്ന ഈ ആഹാരം അതിലെ തന്മാത്രകളുടെ അളവ്, അതിൻ്റെ പചനപാചന പ്രക്രിയ, ഇവ ബാഹ്യ വിഷയങ്ങളും നിങ്ങളുടെ ഇന്ദ്രിയങ്ങളും ആയുള്ള ചേർച്ചയെ നിശ്ചയിക്കുന്നു എങ്കിൽ പുരോഗമിക്കും തോറും അവൻ ശാന്തി ആഗ്രഹിക്കുവാൻ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഈ ആധാരത്തിലാണ്. ഈ ശാസ്ത്രം ശരിയാണെങ്കിൽ. രണ്ട്, ഇത് മാത്രമല്ല ആഹാരം. ആഹ്രിയന്ത ഇത്യാഹാര എന്നാണ് ആ തത്വചിന്തയുടെ രണ്ടാമത്തെ ഭാഗം. അവിടെ ശബ്ദം ഒരാഹാരമാണ്, സ്പർശവും ഒരാഹാരമാണ്, രൂപവും രസവും ഗന്ധവും ഒരാഹാരമാണ്. ഒരു ശബ്ദം ആകാശത്തിന്റെ ഗുണമാണ്, വൈഖരിയായാൽ അത് നിവർത്തിക്കുകയില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു എന്നാണ് എന്റെ ഒരു ഓർമ്മ. ഞാൻ പറഞ്ഞിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പര, പശ്യന്തി, മധ്യമ, ഇത് നിവർത്തിക്കും. വൈഖരി നിവർത്തിക്കുകയില്ല. വൈഖരി ഇവിടെ നിന്ന് വിട്ടുപോകുന്ന ശബ്ദത്തിനാ പറയുന്നത്. ഓരോ വ്യക്തിയുടെയും ശബ്ദം അന്തരീക്ഷത്തിൽ എന്തു ചെയ്യും? ഓരോ ഉപകരണങ്ങളുടെയും ശബ്ദം അന്തരീക്ഷത്തിൽ എന്തു ചെയ്യും? അനന്തകോടി സൃഷ്ടികളെ ചെയ്യുമോ? അനന്തകോടി സംഹാരങ്ങളെ ചെയ്യുമോ? അതല്ല, ഈ ശബ്ദത്തിനൊന്നും ഒരു പ്രസക്തിയുമില്ലേ? ചോദ്യം മനസ്സിലായില്ല. ഇത് ഇന്ന് പോലും നിങ്ങളുടെ ലാബറട്ടറികളിൽ ചിന്തിക്കാത്തതാണ്. മനസ്സിലായില്ല. കോടികൾ ചെലവഴിച്ച് നിങ്ങളുടെ രാജ്യങ്ങൾ ഒരുപാട് പരീക്ഷണശാലകൾ ഉണ്ടാക്കി ഒരുപാട് പി എച്ച് ഡിക്കാരെ ഇരുത്തി കോടിക്കണക്കിന് രൂപ ശമ്പളമായി കൊടുത്തുള്ള വാഹനങ്ങളും കൊടുത്ത് അവന്റെ ചെലവും നോക്കി അവന് കിടന്നുറങ്ങാൻ എ സി റൂമും കൊടുത്ത് സകല സൗകര്യങ്ങളും അവന് സഞ്ചരിക്കാൻ വണ്ടിയും കൊടുത്തുവിടുമ്പോൾ ആ വണ്ടിയിൽ നിന്ന് വരുന്ന ശബ്ദം പോലും പ്രാപഞ്ചിക തലങ്ങളിൽ എന്തു പരിണാമമുണ്ടാക്കുമെന്ന് ചിന്തിക്കാറില്ല. ഇതൊക്കെ ചിന്തിച്ച ഒരു തലമുറയുടെ പുസ്തകമാണ് പഠിക്കാൻ പോകുന്നത്. അതിന് നമ്മുടെ ഈ ബുദ്ധി അല്ല വേണ്ടത്. വൈശ്വാനരൻ എന്ന സങ്കല്പം എടുക്കുമ്പോൾ അത് സ്ഥൂല ബുക്കാണ് എന്ന ഒറ്റ പദം പറയുമ്പോൾ സ്ഥൂല വിഷയങ്ങളെ ഭുജിക്കുന്നു. വിഷയങ്ങൾ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. അവയെ ഭുജിക്കുന്നത് ശ്രവണേന്ദ്രിയം, ത്വഗേന്ദ്രിയം, നേത്രേന്ദ്രിയം, രസനേന്ദ്രിയം, ഘ്രാണേന്ദ്രിയം. ഇങ്ങനെ അഞ്ച് ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് അനുഭവിക്കുന്നത്. ഇന്ദ്രിയങ്ങളല്ല അനുഭവിക്കുന്നത്, വൈശ്വാനരനാണ് അനുഭവിക്കുന്നത്. ഇന്ദ്രിയങ്ങൾ അവയെ വൈശ്വാനരനിൽ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അവ ഇന്ദ്രിയങ്ങളിലില്ല. മനസ്സിലായില്ല. വൈശ്വാനരന്റെ സംസ്കാരത്തിലുണ്ട്. മുമ്പ് കണ്ടിട്ടുള്ള ഒരാളിനോട് സാദൃശ്യമുള്ള നടപ്പുള്ള ഒരാൾ വഴിയെ നടക്കുന്നത് അകലെയെന്ന് കണ്ടാൽ അന്ന് കണ്ട ഇന്ദ്രിയം ആ നടപ്പിനെ ചേർത്തു വച്ചിട്ടുണ്ടെങ്കിൽ അയാളാണെന്ന് ശങ്കിക്കുകയും അയാളോടുള്ള വേച്ചയുടെ അനുഭൂതികൾ ഉണ്ടാവുകയും അതിനനുസരിച്ചുള്ള വികാരങ്ങൾ നിറയുകയും വൈകാരികമായ വ്യക്തിത്വം ആയിരം പരിണാമങ്ങൾക്ക് വിധേയമാവുകയും ചെയ്യുമ്പോൾ പഠനം വിചാരത്തേക്കാൾ വികാരത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഞാൻ കുറച്ചുകൂടെ നന്നായി പറയാം. മുമ്പ് ഉപയോഗിച്ച ഒരു പുളി ഇങ്ങനെ ആട്ടിക്കാണിച്ചാൽ മനസ്സിലായില്ല. വായിലേക്കൂറുന്ന ഉമിനീർ ദഹനരസമാണെന്നിരിക്കെ ആ ഉമിനീര് പുറപ്പെട്ട മാത്രയിൽ പുളി കഴിക്കാതിരുന്ന, പുളിയുള്ള പദാർത്ഥം കഴിക്കാതിരുന്ന നിങ്ങളുടെ പാൻക്രിയാസിന്റെ തലത്തിൽ നിന്ന് ആ സ്രവം പുറപ്പെടുകയും കണ്ടീഷൻഡ് റിഫ്ലക്സിൽ ഉമിനീര് പുറപ്പെട്ടിരിക്കുന്നു. ഇനി തുടർന്ന് പ്രവർത്തിക്കേണ്ടതെല്ലാം പ്രവർത്തിക്കണം. ആമാശയം പ്രവർത്തിച്ചിരിക്കുന്നു, അഗ്നിയാശയം പ്രവർത്തിച്ചിരിക്കുന്നു, ചെറുകുടൽ ദ്രാവകം പ്രവർത്തിച്ചിരിക്കുന്നു. ഒരു ദിവസം ലിറ്റർ കണക്കിന് സ്രവം പുറപ്പെടുവിക്കുന്ന ഈ അവയവങ്ങൾ ഓരോന്നും ആദ്യത്തെ വാതായനമായ ഉമിനീരിന്റെ വാതായനം പുളിയെന്ന ശബ്ദത്തിലോ പുളിയെന്ന പദാർത്ഥത്തിന്റെ കാഴ്ചയിലോ അവിടെ നിന്ന് പുറപ്പെടുകയും തദ്വാര നിങ്ങളോട് അനുമതി ചോദിക്കാതെ, നിങ്ങളുടെ അനുമതിക്ക് കാത്തിരിക്കാതെ ഈ പദാർത്ഥങ്ങളെ മുഴുവൻ പുറപ്പെടുവിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ MBBS-കാരനായാലും MD-ക്കാരനായാലും എഞ്ചിനീയർ ആയാലും നിങ്ങൾ സന്യാസിയായാലും നിങ്ങൾ ഗൃഹസ്ഥനായാലും നിങ്ങളുടെ ഈ പുറപ്പെടലിനെ ശാസ്ത്രത്തിന് ഭൗതികമായ പഠനം കൊണ്ട്, വിചാര വഴിയിലുള്ള പഠനം കൊണ്ട്, വിചാര സാക്ഷരത കൊണ്ട് നേരെയാക്കാനാവില്ല. കാരണം വിചാരത്തിന്റെ ലോകത്തൊന്നും ചെയ്യാനില്ല. ഉണ്ടോന്ന് ആലോചിച്ചിട്ട് പറഞ്ഞുള്ളൂ, ഞാൻ ഒരെണ്ണേ പറഞ്ഞുള്ളൂ. ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളുടെ ലോകങ്ങളിൽ നിങ്ങൾക്ക് പരിചിതമായൊരു ഗന്ധം, നിങ്ങൾക്ക് പരിചിതമായൊരു രൂപം, നിങ്ങൾക്ക് പരിചിതമായൊരു വാക്ക്, നിങ്ങളെ വൈകാരിക തലത്തിന്റെ ഊഷരഭൂമികളിലോ ഊഷ്മളഭൂമികളിലോ രണ്ടും ഉണ്ടാകാമല്ലോ? ഇല്ല, ഇല്ല, ഒന്നേ ഉള്ളൂ, രണ്ടും ഉണ്ടാകാം. വൈകാരികതയുടെ ഊഷരഭൂമികളിലോ ഊഷ്മളഭൂമികളിലോ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ പഠിപ്പ്, നിങ്ങളുടെ മതം, നിങ്ങളുടെ ജാതി, നിങ്ങളുടെ വർണ്ണം, നിങ്ങളുടെ സംഘടന, നിങ്ങളുടെ ജീവിതക്രമങ്ങൾ, നിങ്ങളുടെ വിദ്യാഭ്യാസ ഔന്നത്യങ്ങൾ, ഇവയ്ക്കൊന്നും ഒന്നും ചെയ്യാനാകാത്ത ഒരു വ്യക്തിത്വമാണ് നിങ്ങളുടെ വൈകാരിക വ്യക്തിത്വമെന്നും, ആ വൈകാരിക വ്യക്തിത്വത്തിലാണ് നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ ശാന്തി, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ പഠിപ്പ്, നിങ്ങളുടെ വളർച്ച, നിങ്ങൾക്ക് ഈ ലോകത്തോടുള്ള ബന്ധം എല്ലാം കിടക്കുന്നതെന്നും അറിയണമെങ്കിൽ വേറൊരു വിദ്യാഭ്യാസം അനിവാര്യമാണ്. ഇത്രയും ഞാൻ പറഞ്ഞു. ശരിയല്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ കേൾക്കാം. അതുകൊണ്ട് ആ വൈകാരിക തലം സ്ഥൂല വിഷയങ്ങളെ കാണുന്ന ഒരു വിശ്വനരനെ രൂപപ്പെടുത്തുന്ന ശബ്ദസ്പർശ രൂപരസ ഗന്ധാദികളാകുന്ന 5 ആഹാരങ്ങൾ, സ്ഥൂലമായി കഴിക്കുന്ന ആഹാരം ഇവ രൂപപ്പെടുത്തി ബാഹ്യ വിഷയങ്ങളെ അനുഭവിക്കുന്ന ഞാൻ, എന്റെ പ്രജ്ഞ, എന്റെ നിശ്ചേഷ്ടമായ ചിച്ഛക്തിയെ ക്ഷിപ്താദികളാക്കി പരിണമിപ്പിച്ച് വിഷയാനുഭവത്തെ ഉണ്ടാക്കി ഇതംവൃത്തിയിൽ നിന്ന് അഹംവൃത്തിയിലേക്ക് പരിണമിപ്പിച്ച് സുഖവും ദുഃഖവും ഉണ്ടാക്കുമ്പോൾ, അതിലൊക്കെ ഞാൻ ഉപയോഗിച്ച സങ്കേതങ്ങള്, ഈ സാധനം, ഈ ഇരിക്കുന്ന ഒരു വസ്തു നിങ്ങൾ കാണുന്നത്, സ്വിച്ച് ഒക്കെ വല്ലതും നമ്മുടെ കയ്യറിയാതെ മുട്ടുമെന്നറിയില്ല. അപ്പൊ അത് നിങ്ങൾ കാണുന്നത് എന്താ, ഇതായിക്കോട്ടെ, പിന്നെ വലിയ കുഴപ്പമില്ല. ഇതിപ്പം നിങ്ങൾ നോക്കിയാൽ കാണുന്നത്, ഇത് കാണാൻ നിങ്ങൾക്ക് പ്രമാതൃ ചൈതന്യം, പ്രമേയ ചൈതന്യം, പ്രമാണ ചൈതന്യം എന്ന് 3 ചൈതന്യങ്ങളുടെ സംയോജനം വേണം. പ്രമാതൃ ചൈതന്യം, പ്രമാണ ചൈതന്യം, പ്രമേയ ചൈതന്യം എന്ന് 3 ചൈതന്യങ്ങളുടെ സംയോജനം വേണം. ഇല്ലേ കാഴ്ച ഉണ്ടാവില്ല. ഭൗതികമാ പറഞ്ഞേ, ആധ്യാത്മികമൊന്നുമല്ല, ഭൗതിക കാഴ്ച. ജനകൻ, യാജ്ഞവൽക്യൻ, ഇത്തവണ യാജ്ഞവൽക്യർ ഒരു തീരുമാനം എടുത്തു, ഒന്നും പറയില്ല എന്ന്. അപ്പോഴാണ് വന്നപ്പോ ചോദിച്ചത്, ഗുരു എന്താണ് മനുഷ്യന്റെ വെളിച്ചം? സൂര്യനാണ് മനുഷ്യന്റെ വെളിച്ചം. ഇവിടെ അത് അടുത്ത ചോദ്യം ചോദിച്ചു, സൂര്യൻ അസ്തമിച്ചാൽ ചന്ദ്രനാണ് മനുഷ്യന്റെ വെളിച്ചം, സൂര്യനും ചന്ദ്രനും അസ്തമിച്ചാൽ അഗ്നിയാണ് മനുഷ്യന്റെ വെളിച്ചം. അഗ്നിയായി കാണുന്ന വെളിച്ചം എല്ലാം അഗ്നി തന്നെ എടുത്തോളുക. ഇവിടെ അഗ്നി ഉണ്ടായിട്ട് തന്നെയാ വെളിച്ചം വരുന്നത്. ബൾബാണെങ്കിലും വിളക്ക് കത്തിച്ചതാണെങ്കിലും ഒക്കെ അഗ്നി തന്നെയാണ്, അഗ്നിയുടെ വെളിച്ചത്തിലാണ് കാണുന്നത്. സൂര്യനും ചന്ദ്രനും അസ്തമിക്കുകയും അഗ്നി കെട്ടടങ്ങുകയും ചെയ്താൽ വാക്കാണ് മനുഷ്യന്റെ വെളിച്ചം. അത്രയും പറ മനസ്സിലായി. സൂര്യനും ചന്ദ്രനും അസ്തമിക്കുകയും അഗ്നി കെട്ടടങ്ങുകയും വാക്കു പിൻവാങ്ങുകയും ചെയ്താൽ ആത്മാവാണ് വെളിച്ചം. അത് നമുക്ക് രണ്ടാം പാദം പഠിക്കുമോ? പഠിക്കാം ആ ഭാഗം, അത് നമുക്കിപ്പൊ വേണ്ട. അന്നേരം വീണ്ടും ഞാനിത് കൂട്ടിയേണ്ടി വരുള്ളൂ, അതുകൊണ്ട് അത് വിട്ടേക്കാം. അപ്പോ പ്രമാണമായ ചൈതന്യം സൂര്യൻ, ചന്ദ്രൻ, അഗ്നി, ഇതുകൊണ്ട് വസ്തുവിലത് പതിച്ച് വസ്തുവിൽ പതിച്ച പ്രകാശം തിരിച്ച് കണ്ണിൽ പതിച്ച് കണ്ണിന്റെ റെറ്റിനയിൽ ഈ വസ്തുവിന്റെ പ്രതിബിംബമുണ്ടാകുമ്പോൾ നമ്മൾ ഈ വസ്തുവിനെ കാണുന്നു. ഇതാണ് ഊർജതന്ത്രക്കാർ പറയുന്നത്. ശരിയാണ്, ശരിയാണ്. നിങ്ങളുടെ ഫിസിക്സ് ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച സാധനമാണ് ഞാനീ പറഞ്ഞത്. ഇത്രയും കാഴ്ചയെ സംബന്ധിച്ച് സമ്മതമാണ്. ഈ മൈക്ക് ഞാനും നിങ്ങളും ഒക്കെ ഈ കാഴ്ചയിൽ കാണേണ്ടത് ഒരുപോലെയാണ്, കാണുന്നത് ഒരുപോലെയാണ്, അനുഭവിക്കുന്നത് ഒരുപോലെയാണ്, ഫിസിക്സ് അനുസരിച്ച്. ഇസ് ഇറ്റ് റൈറ്റ്? സമ്മതമാണ്. ആ പ്രകാശം, ബൾബിന്റെ പ്രകാശം ഇതിൽ പതിച്ച് ആ പ്രകാശം എന്റെ കണ്ണിൽ പതിച്ച് ഭൗതികമായ മൈക്കിനെ, ഭൗതികമായ എന്റെ കണ്ണ്, ഭൗതികനായ എന്നിൽ, മനസ്സിലായില്ല, എന്റെ ഭൗതിക വസ്തുവായ എന്റെ കണ്ണിന്റെ റെറ്റിനയിൽ ഇതിന്റെ തലകീഴായ പ്രതിബിംബം എത്തിച്ച് അതിനെ എന്റെ മസ്തിഷ്ക പര്യങ്കാധരദേശം, ഹൈപ്പോതലാമസ്, അതിന് താഴെ എന്റെ സെറിബ്രൽ കോർട്ടക്സ്, മസ്തിഷ്ക പ്രാന്തം, ആ അറിവിനെ വീണ്ടും തരതിരിച്ചു നേരെയാക്കി എന്നെ കാണിക്കുമ്പോൾ ഞാനും നിങ്ങളും കാണുന്ന ഭൗതിക പ്രക്രിയ ഒന്നായതുകൊണ്ട് ഇതിന്റെ മേൽ എനിക്കും നിങ്ങൾക്കും ഈ ആശ്രമത്തിന്റെ പ്രസിഡന്റിനും ഇത് കാണുന്ന കുട്ടിക്കും ഒരേ കാഴ്ച ഉണ്ടാകേണ്ടതാണ്. റൈറ്റ്? പക്ഷെ ഇത് വാങ്ങിക്കൊടുത്ത ഒരുവൻ, ആശ്രമത്തിന് ഇത് സംഭാവനയായി വാങ്ങിക്കൊടുത്ത ഒരുവൻ, വാങ്ങിക്കൊടുത്തവന്റെ മകൻ, ഇത് ആശ്രമത്തിന്റെ പേരിലായി കഴിഞ്ഞ് ഇത് ഉപയോഗിക്കുന്ന, അല്ലെ ഇത് ആശ്രമത്തിൻ്റെതാണെന്ന് വിചാരിക്കുന്ന ആശ്രമ ഭക്തന്മാർ, ആശ്രമത്തിന്റെ പ്രസിഡന്റ്, അത് കാണാൻ വന്നിരിക്കുന്ന നിങ്ങൾ, അതിലൂടെ സംസാരിക്കുന്ന ഞാൻ, നമ്മുടെ കാഴ്ച ഒന്നുപോലെയാണ്. ചോദ്യം മനസ്സിലായില്ലേ? അനുഭവത്തിൽ ഇതിന്റെ കാഴ്ച ഊർജതന്ത്രം നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നത് പോലെയാണോ നിങ്ങളിത് കാണുന്നതെന്ന ചോദ്യം? ഇത് നിങ്ങളുടെ മസ്തിഷ്കത്തിലും നിങ്ങളുടെ അവയവങ്ങളിലും നിങ്ങളുടെ സ്വപ്നങ്ങളിലും നിങ്ങളുടെ വികാരങ്ങളിലും ഊർജതന്ത്രം പറയുന്നത് പോലെയാണോ പ്രതിഭാസിക്കുന്നത് എന്നാണ് ചോദ്യം. പിന്നെ എന്താണ് ഊർജതന്ത്രത്തിന്റെ പ്രയോജനം? 4-5 കൊല്ലം പോയിരുന്നത് പഠിച്ച് പരീക്ഷയൊക്കെ എഴുതി 40 പേരെ പഠിപ്പിച്ച് രാജ്യത്തിന്റെ ഖജനാവും കാലിയാക്കി, വീട്ടിൽ തന്തയുണ്ടാക്കിയ മുതലും കാലിയാക്കി, അതിന്റെ പേരിൽ ഒരു ജോലി കിട്ടി, അതിന്റെ ശമ്പളവും വാങ്ങിച്ച് നടക്കുമ്പോൾ ഈ നിങ്ങളുടെ വികാരങ്ങൾക്ക് പ്രയോജനപ്രദമാകുമാറ് ഒരറിവിനെ തരാൻ, ആ അറിവ് പ്രയോജനപ്പെട്ടിട്ടില്ല എങ്കിലും അതിന്റെ അഭിമാനം പൊങ്ങച്ചവുമായി കൊണ്ടു നടക്കുന്നു എങ്കിൽ അതെന്താ? ചോദ്യം തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. എന്റെ ചോദ്യം തെറ്റിപ്പോയെങ്കിൽ ക്ഷമിക്കണം. 10-ാം ക്ലാസ്സും ഡ്രില്ലും കഴിഞ്ഞ് ഏതെങ്കിലും എഞ്ചിനീയറെ കല്യാണവും കഴിച്ച് മക്കളെ എഞ്ചിനീയറേക്കാൾ കൂടുതലാക്കണം എനിക്ക് പുസ്തകമൊക്കെ എടുത്തു വെച്ച് തള്ള തന്നെ വീണ്ടും പഠിച്ച് പഠിക്കുന്ന കാലത്ത് പഠിക്കാത്തവളാണെങ്കിലും കൊച്ചുങ്ങളെ അടിച്ചു പഠിപ്പിച്ച് പരീക്ഷ എഴുതാൻ വിടുമ്പോൾ, ട്യൂഷൻ പഠിപ്പിക്കാൻ ആളെ വെച്ച് പഠിപ്പിച്ച് വീണ്ടും വിടുമ്പോൾ, സ്കൂളിൽ വിട്ട് രാവിലെ മുതൽ ഇതെല്ലാം പഠിച്ച് പരീക്ഷ എഴുതുമ്പോൾ, ഈ പഠിപ്പിലെ പഠിപ്പുകൾ അവന്റെ ജീവിതത്തിൽ, അവന്റെ അനുഭവത്തിൽ, അവന്റെ വികാരങ്ങളിൽ, അവന്റെ വൈകാരിക വ്യക്തിത്വത്തിൽ സാർത്ഥകങ്ങളാണോ? ശാസ്ത്രം സത്യം കണ്ടെത്തിയെന്നും ശാസ്ത്രം സത്യത്തെ പ്രതിപാദിപ്പിക്കുന്നുവെന്നും ശാസ്ത്രം അനുസരിച്ചാൽ ആനന്ദമുണ്ടാകുമെന്നും ശാസ്ത്രത്തിനനുസരിച്ച് ജീവിച്ചാൽ സുഖം കിട്ടുമെന്നും ശാസ്ത്രത്തിന്റെ വഴിയെ സഞ്ചരിച്ചാൽ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുമെന്നും ഒക്കെ പറയുന്ന നിങ്ങൾ ശങ്കാകുലരായിരിക്കും. അത് മോശമാണ്. നിങ്ങൾ ശങ്കയിലായി, ശരിയല്ല. ഇപ്പൊ നിങ്ങളുടെ പഠിപ്പിന്റെ ഉറപ്പുറപ്പല്ല, ചുരുങ്ങിയ പക്ഷം നിങ്ങൾക്ക് ശങ്കയെങ്കിലും വന്നു, കെട്ടി നിർത്തിയിരുന്ന കുറ്റി ഒന്ന് അടങ്ങി, കുറച്ചാണ് പിടിച്ചതെങ്കിൽ ഇളവു. അത് ഇളകില്ലേ? അത് എനിക്ക് തോന്നുകയാണോ ഇളകി? ഒന്നാടി. അതോ ഇത് നിങ്ങളിതും പഠിക്കാത്തതാണോ ഞാൻ ഈ പറഞ്ഞ സാധനം? ഇതൊക്കെ നിങ്ങൾ പഠിക്കാത്ത സാധനമാണോ ഞാൻ പറഞ്ഞേ? അപ്പം നിങ്ങൾ പഠിച്ച വിഷയങ്ങളും പഠിച്ച നിങ്ങളും ചേരുന്നിടത്ത് പഠിക്കുന്നവനെയും പഠിപ്പിനെയും ചേർത്തു വയ്ക്കുന്ന സമഗ്രതയിൽ എന്തോ ചിലത് വിട്ടുപോയിട്ടുണ്ട്. അങ്ങനെയില്ല. അല്ലെങ്കിൽ എന്തോ ചിലത് ചേർന്നാലേ അത് പൂർണ്ണമാവും. പൂർണ്ണമാണ് ആ പഠിപ്പെങ്കിൽ നിങ്ങൾ പഠിച്ച ശാസ്ത്രത്തിൽ ഇത് വിശദീകരിക്കാൻ പറ്റണം. സുമാ, നിങ്ങളുടെ രണ്ട് കണ്ണുകൾക്കപ്പുറത്ത് നിങ്ങളെ പറ്റിക്കുന്ന ഒരു മൂന്നാം കണ്ണുണ്ട്. ആലങ്കാരികമായി പറഞ്ഞാൽ നിങ്ങളിൽ കണ്ട വിഷയം ഭൗതികമായിരിക്കെ, കണ്ണുകൾ ഭൗതികമായിരിക്കെ, വ്യക്തി ഭൗതികനായിരിക്കെ, കണ്ടു കഴിഞ്ഞ് നിങ്ങളിൽ ഒരേ വസ്തു വ്യത്യസ്തങ്ങളായ വികാരങ്ങൾ ഉണ്ടാക്കുന്നു എങ്കിൽ, കാഴ്ചയ്ക്ക് ഉപയോഗിച്ച കണ്ണുകൾക്കപ്പുറം ഒരു കണ്ണുണ്ട്, ആ കണ്ണ് അജ്ഞേയവുമാണ് എന്ന് പറഞ്ഞാൽ ഇന്നുണ്ടായ വികാരത്തെ ആസ്പദമാക്കി നാളെ അത് തന്നെ ഉണ്ടാകുമെന്ന് പറയാനാവില്ല. ഒരേ വ്യക്തിക്ക് ഇതിന്റെ കാഴ്ചയിൽ ഇന്നുണ്ടാകുന്ന വികാരം, ഫോർ എക്സാമ്പിൾ, ഇത് വാങ്ങിക്കൊടുത്തത് വളരെ സ്നേഹത്തിലിരിക്കുന്ന ഒരു സമയത്താണെങ്കിൽ അന്ന് വന്നിരുന്ന ഇതൊക്കെ കാണുമ്പോഴുള്ള വികാരവും, ഇന്ന് ആ സ്നേഹം നഷ്ടപ്പെട്ടിട്ടാണ് ഇത് കാണുന്നതെങ്കിലുള്ള വികാരവും ഒന്നല്ല. മാറ്റം വരും. ഇന്ന് ഇതിന്റെ ഉപഭോഗം, അതായത് ഇത് എടുത്തു വയ്ക്കാനുള്ള ടെക്നീഷ്യൻ എന്ന നിലയിലാണ് ഞാൻ പ്രവർത്തിക്കുന്നതെങ്കിൽ, നാളെ എന്നെ മാറ്റി വേറൊരുത്തനെ ടെക്നീഷ്യൻ ആക്കിയാൽ ഇന്ന് എനിക്കുള്ള വികാരമല്ല നാളെ ഉണ്ടാവുക. അപ്പൊ ഈ വികാരം ശാശ്വതമാണെന്ന് വിചാരിച്ച് പഠിക്കാനാവില്ല. നിങ്ങളുടെ ഭാര്യയോട്, നിങ്ങളുടെ മക്കളോട്, നിങ്ങളുടെ ബന്ധുജനങ്ങളോട്, നിങ്ങളുടെ അച്ഛനോട്, നിങ്ങളുടെ അമ്മയോട്, നിങ്ങളുടെ ചുറ്റുപാടുകളോട് ഒക്കെ കാഴ്ച സ്ഥൂലമായി ഭൗതികശാസ്ത്രം പഠിപ്പിച്ചതുപോലെയാണ് എങ്കിലും അതിന്റെ അനുഭവത്തിലും അതിന്റെ ഉപഭോഗത്തിലും അത് നിങ്ങളുടെ ആനന്ദമയ കോശത്തിന്റെ ഭോഗവൃത്തിയിൽ ഉളവാക്കുന്ന സുഖദുഃഖത്തിലും അനന്തവ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു എങ്കിൽ ഭൗതിക രീതിയ പഠിക്കാൻ കഴിയാത്ത ഭൗതികങ്ങളാകുന്ന അളവ് പോലുകൊണ്ട് അടുത്തെത്താൻ കഴിയാത്ത മറ്റേതോ അളവ് പോലുപയോഗിച്ച് മാത്രം സമീപിക്കേണ്ട ഒന്നാണ് ദൃശ്യത്തിന് പിന്നിലെ ദൃക്ക്. അത്രയുമെങ്കിലും മിതമായി മനസ്സിലായെങ്കിൽ ആ അളവുകോലുകളെ വച്ച് ഈ ഒന്നാം പാദം നമുക്ക് പഠിക്കാം. ഞാൻ നിർത്തി നിർത്തി ചോദിക്കുന്നത്, നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു സാധന ഞാൻ ഈ പറഞ്ഞിരുന്നത്. ഇത്രയും പറഞ്ഞത് ഇതിനകത്ത് ഏത് പദത്തിൽ നിന്നാണ്? ബഹിഷ്പ്രജ്ഞ, ഒറ്റ പദത്തിന്റെ വ്യാവൃത്തിയാണ്. ഒറ്റപ്പദേ ഇതുവരെ ഞാൻ പറഞ്ഞുള്ളൂ. എന്റെ പ്രജ്ഞ ബാഹ്യമാകും, ഏത് വിഷയം ശബ്ദമായി, സ്പർശമായി, രൂപമായി, രസമായി, ഗന്ധമായി എന്റെ മുമ്പിലെത്തിയാൽ എന്റെ വിലീനമായ ചിച്ചക്തി ഒരൂർജപ്രസരം പോലെ ത്രസിച്ച് അതിൽ വൃത്തിയെ സംജാതമാക്കും. ഇവിടെ സ്ഥൂല ശരീരം അവിടെ ഇരിക്കുകയുള്ളൂ,